2020 May 3 ഞായറാഴ്ച കേരളകൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം. കരുതലോടെ മാത്രം ഇളവുകൾ. കോവിഡ് ബാധിതരുടെ സംഖ്യ ഉയർന്നുകൊണ്ടേയിരിക്കുന്ന സാഹചര്യത്തിൽ ലോക്ഡൌൺ May 17 വരെ നീട്ടാനുള്ള കേന്ദ്ര തീരുമാനം യാഥാർത്ഥ്യബോധത്തോടെ ഉള്ളതാണ്. പാശ്ചാത്യ രാജ്യങ്ങളിലെ പോലെ സംഭ്രമജനകമായ നിലയിൽ രോഗവർദ്ധന ഇവിടെ ഇതുവരെ വന്നിട്ടില്ലെങ്കിലും ക്രമാനുഗതമായ വളർച്ച ആശങ്കാജനകം തന്നെയാണ്. March 24 ഏർപ്പെടുത്തിയ ലോക്ഡൌണാണ് രോഗവ്യാപനം ഗണ്യമായ നിലയിൽ പിടിച്ചു നിർത്തിയത് എന്ന് പറയാം. വളരെയധികം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടും മഹാരാഷ്ട്ര പോലുള്ള ചില സംസ്ഥാനങ്ങളിൽ രോഗികൾ പെരുകുന്നതാണ് ഇപ്പോഴത്തെ പ്രധാന ആശങ്ക. മഹാരാഷ്ട്രയ്ക്ക് പുറമെ ഗുജറാത്ത്, മധ്യപ്രദേശ്, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളും ഏറെ ഉത്കണ്ഠ ജനിപ്പിക്കുന്നു. ശനിയാഴ്ച രാവിലെ വരെയുള്ള കണക്കനുസരിച്ച് രാജ്യത്തൊട്ടാകെ 37,336 കോവിഡ് രോഗികളാണ് ഉള്ളത്. ഇതിൽ പകുതിയിലേറെയും മഹാരാഷ്ട്ര, ഗുജറാത്ത്, മധ്യപ്രദേശ് എന്നീ 3 സംസ്ഥാനങ്ങളിൽ നിന്നാണ്. മൊത്തം 1,223 പേർ മരിച്ചതിൽ പകുതിയിലധികം പേർ ഇപ്പറഞ്ഞ 3 സംസ്ഥാനങ്ങളിൽ ഉള്ളവരാണ്. ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ കൂടുതൽ കർക്കശമാക്കി നടപ്പാക്കേണ്ടതിന്റെ പ്രാധാന്യം വിളിച്ചോതുന്ന കണക്കുകളാണ് ഇത്. സ്ഥിതി കൈവിട്ടുപോയാൽ ഉണ്ടാകാവുന്ന ആപത്തിനെക്കുറിച്ച് എല്ലാവരും ബോധവാന്മാരാകേണ്ടതുണ്ട്. സ്ഥിതി മെച്ചപ്പെട്ട ഇടങ്ങളിൽ കേന്ദ്രം ഇളവുകൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം ഇളവുകൾ അതതിടങ്ങളിലെ സാഹചര്യങ്ങൾക്കനുസരിച്ചാകണം നടപ്പാക്കേണ്ടതെന്ന് പ്രത്യേകം പറയേണ്ടതില്ല. ലോക്ഡൌൺ കേന്ദ്രം 2 കൂടി ദീർഘിപ്പിച്ച സാഹചര്യത്തിൽ തിങ്കളാഴ്ച മുതൽ വരുത്തേണ്ട പുതിയ ഇളവുകളെക്കുറിച്ച് സംസ്ഥാന മന്ത്രിസഭ ഇന്നലെ വിശദമായി ചർച്ച നടത്തുകയുണ്ടായി. മദ്യശാലകൾ തൽക്കാലം തുറക്കേണ്ടതില്ലെന്ന തീരുമാനമാണ് ഇതിൽ പ്രധാനം. തിങ്കളാഴ്ച മുതൽ ബെവ്കോ വിൽപ്പനശാലകൾ തുറന്നു പ്രവർത്തിക്കാനുള്ള ഒരുക്കം തുടങ്ങിയതാണെങ്കിലും മന്ത്രിസഭായോഗം അതിന് എതിരായ നിലപാടാണ് എടുത്തത്. മദ്യവിൽപ്പനശാലകൾ ഇപ്പോൾ തുറക്കുന്നത് ഒന്നിലേറെ കാരണങ്ങളാൽ വലിയ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകും എന്നായിരുന്നു വിലയിരുത്തൽ. അത് യാഥാർത്ഥ്യവുമാണ്. എത്രയൊക്കെ നിയന്ത്രിച്ചാലും മദ്യവിൽപ്പനശാലകൾക്ക് മുൻപിൽ വൻ ജനക്കൂട്ടത്തിനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവില്ല. വൻ പോലീസ് സന്നാഹം തന്നെ വേണ്ടിവരും തിരക്ക് നിയന്ത്രിക്കാൻ. എല്ലാറ്റിനും പുറമെ പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ മുതലെടുപ്പിന് വെറുതെ അവസരം നൽകേണ്ടതില്ലെന്ന നിലപാടും സർക്കാരിനുണ്ട്. മദ്യശാലകൾ തുറക്കുന്നതിനെതിരെ സമരത്തിന് കോപ്പുകൂട്ടുന്ന പ്രതിപക്ഷത്തെ നിരായുധരാക്കാൻ സർക്കാർ തീരുമാനം സഹായിക്കുമെന്ന് തീർച്ച. ലോക്ഡൌണിന്റെ ഇനിയുള്ള ദിവസങ്ങളിലും കേന്ദ്ര മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് മുന്നോട്ടു പോകാനാണ് സംസ്ഥാനത്തിന്റെ തീരുമാനം. സോണുകളുടെ പുനർനിർണയവും അതതിടങ്ങളിലെ ഇളവുകളും സംബന്ധിച്ച തീരുമാനം അവിടുത്തെ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഇന്നലത്തെ പുനർനിർണയമനുസരിച്ച് സംസ്ഥാനത്ത് ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകൾ മാത്രമാണ് ഗ്രീൻ സോണിൽ. 9 ജില്ലകൾ ഓറഞ്ച് സോണിലാണ്. കോട്ടയവും കണ്ണൂരും റെഡ് സോണിൽ തുടരും. ഗ്രീൻ, ഓറഞ്ച് സോണുകളിൽ സംസ്ഥാന സർക്കാർ പല ഇളവുകളും പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഞായറാഴ്ച എല്ലായിടത്തും സമ്പൂർണ്ണ അവധിയാണ്. അന്ന് കടകൾ തുറക്കാനോ വാഹനങ്ങൾ നിരത്തിലിറക്കാനോ പാടില്ല. ഇളവുകൾ ദുരുപയോഗം ചെയ്യാതിരിക്കുകയും നിയന്ത്രണങ്ങൾ ലംഘിക്കാതിരിക്കുകയും ചെയ്യേണ്ടത് ജനങ്ങളാണ്. രോഗവ്യാപനം തടയാൻ ആളുകളുടെ വരവും പോക്കും കർശനമായി നിയന്ത്രിക്കപ്പെടേണ്ടതുണ്ട്. ലോക്ഡൌണിന്റെ പ്രധാന ലക്ഷ്യവും അതുതന്നെ. അതുകൊണ്ട് അത് സംബന്ധിച്ച് ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ ജനങ്ങൾ അതേപടി അനുസരിക്കുകയാണ് വേണ്ടത്. ലോക്ഡൌണുമായി എല്ലാവരും ഇപ്പോൾ പൊരുത്തപ്പെട്ടു കഴിഞ്ഞു. 2 കൂടി ക്ഷമാപൂർവ്വം അതുമായി സഹകരിക്കാൻ വിഷമം കാണില്ല. ഇത് മറ്റാർക്കും വേണ്ടിയല്ല, തനിക്കും കുടുംബത്തിനാകെ തന്നെയും വേണ്ടിയുള്ളതാണെന്ന് ബോധ്യമായാൽ നിയന്ത്രണങ്ങളുമായി ഏവരും സഹകരിച്ചുകൊള്ളും. കോവിഡ് പ്രതിരോധത്തിൽ രാജ്യത്ത് മുൻനിരയിൽ നിൽക്കുന്ന കേരളത്തിന് ആശ്വാസ ദിനമായിരുന്നു വെള്ളിയാഴ്ച. ഏറെ ദിവസങ്ങൾക്ക് ശേഷം പുതുതായി ഒരു രോഗി പോലും ആശുപത്രിയിലെത്താത്ത ദിനമാണിത്. 10 പേർ ചികിത്സ വിജയകരമായി പൂർത്തിയാക്കി ആശുപത്രി വിട്ടതും വെള്ളിയാഴ്ചയുടെ പ്രധാന നേട്ടമായി. 2 ചുവപ്പ് മേഖല ഒഴിച്ചാൽ സംസ്ഥാനത്ത് പൊതുവെ ആശ്വാസകരമായ സ്ഥിതിയാണെന്ന് പറയാം. പുതിയ ഇളവുകൾ ഇപ്പോഴത്തെ നേട്ടങ്ങൾ ഹനിക്കാൻ ഇടവരുന്ന വിധമാകാതിരിക്കാൻ സർക്കാരും ജനങ്ങളും പ്രത്യേക കരുതലും ജാഗ്രതയും പുലർത്തേണ്ടതുണ്ട്. കൂടുതൽ ഇളവുകൾക്കായി ദാഹിച്ചു കഴിയുന്നവർ ധാരാളമുണ്ട്. കടുത്ത നിയന്ത്രണങ്ങൾക്കിടയിലും കെട്ടുപൊട്ടിച്ചു പായാൻ വെമ്പുന്നവർ സൃഷ്ടിക്കുന്ന പൊല്ലാപ്പുകൾ നിയമപാലകരെ ഒട്ടൊന്നുമല്ല വിഷമിപ്പിക്കുന്നത്. ഓരോ ദിവസവും 3,000-4,000 പേരാണ് ലോക്ഡൌൺ ലംഘനത്തിന്റെ പേരിൽ കേസിലും അറസ്റ്റിലുമൊക്കെ കുടുങ്ങുന്നത്. ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങളും അച്ചടക്കരാഹിത്യവുമാണ് അങ്ങിങ്ങ് പുതിയ കോവിഡ് രോഗികളെ സൃഷ്ടിക്കുന്നത് എന്ന കാര്യം മറക്കരുത്. ലോക്ഡൌണിനെ തുടർന്ന് തൊഴിൽ നഷ്ടപ്പെട്ട് സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലായി കുടുങ്ങിക്കിടക്കുന്ന അന്യദേശ തൊഴിലാളികളെ അവരവരുടെ നാട്ടിലേക്ക് മടക്കി അയക്കാൻ നടപടിയായതാണ് അഭിനന്ദനീയമായ പുതിയ മാതൃക. വെള്ളിയാഴ്ച ഇത്തരത്തിലുള്ള ആദ്യ ട്രെയിൻ ആലുവയിൽ നിന്ന് ഒറീസയിലെ ഭുവനേശ്വറിലേക്ക് തിരിച്ചു. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്, തിരൂർ എന്നിവിടങ്ങളിൽ നിന്ന് 5 പ്രത്യേക വണ്ടികൾ പാറ്റ്ന, ജാർഖണ്ഡ്, ഭുവനേശ്വർ എന്നിവിടങ്ങളിലേക്ക് ഇന്നലെ തിരിച്ചിട്ടുണ്ട്. വഴിയിൽ കഴിക്കാൻ ഭക്ഷണവും കുടിക്കാൻ വെള്ളവും പെട്ടെന്ന് അസുഖം പിടിപെട്ടാൽ കഴിക്കാൻ ആവശ്യമായ മരുന്നുകളുമൊക്കെ നൽകിയാണ് തൊഴിലാളികളെ വണ്ടി കയറ്റി വിട്ടത്. അതിഥി തൊഴിലാളികളുടെ കാര്യത്തിൽ സംസ്ഥാനം കൈക്കൊണ്ട വലിയ കരുതലും സ്നേഹവായ്പും പ്രതിഫലിക്കുന്നതാണ് അവർക്ക് നൽകിയ യാത്രയയപ്പ്. ഇനിയുള്ള ദിവസങ്ങളിലും ശേഷിക്കുന്ന അതിഥി തൊഴിലാളികൾക്കും കുടുംബങ്ങൾക്കും വേണ്ടി പ്രത്യേക ട്രെയിൻ ട്രെയിനുകൾ ഓടിക്കാൻ പദ്ധതിയുണ്ട്. അന്യസംസ്ഥാനങ്ങളിൽ ഇതുപോലെ ലോക്ഡൌണിൽ കുടുങ്ങിപ്പോയ മലയാളികളെ തിരിച്ചെത്തിക്കുക എന്നതാണ് അടുത്ത കടമ്പ. ഇതിനായി നോർക്ക ആരംഭിച്ച രജിസ്ട്രേഷനിൽ 100,000+ പേർ ഇതിനകം പേരുകൾ ചേർത്ത് കഴിഞ്ഞു. ഇവരെയൊക്കെ സംസ്ഥാനം ബസ്സുകൾ ഏർപ്പാടാക്കി മടക്കി കൊണ്ടുപോകണം എന്ന കേന്ദ്ര നിലപാട് തിരുത്തിക്കാൻ കേരളത്തിന് കഴിഞ്ഞു. അതിന്റെ ഫലമായിട്ടാണ് പ്രത്യേക ട്രെയിനുകൾ ഓടിത്തുടങ്ങിയത്. നാട്ടിലേക്ക് വരാൻ കാത്തിരിക്കുന്ന 3,50,000+ പ്രവാസികൾ വിവിധ രാജ്യങ്ങളിലായുണ്ട്. അതിനുള്ള നടപടികൾ ഇനിയും തുടങ്ങിയിട്ടില്ല.